إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وأصدق السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم ربنا إني أسكنت من ذريتي بواد غير ذي زرع عند بيتك المحرم ربنا ليقيموا الصلاة فاجعل أفئدة من الناس تأوي إليهم وارزقهم من الثمرات لعلهم يشكرون بريم الله സഹോദര സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ സൂക്ഷിച്ചുകൊണ്ട് അവൻ്റെ വിധിവിലക്കുകളെ മാനിച്ചുകൊണ്ട് ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ നിയമനിർദ്ദേശങ്ങൾ മുറുകെ പിടിച്ച് തഖ്വ കൈവിടാതെ ജീവിക്കാൻ, അവസാന ശ്വാസം വരെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ ഉറച്ചു നിൽക്കാൻ ഞാനും നിങ്ങളും ആത്മാർത്ഥമായി പരിശ്രമിക്കണമെന്നാണ് ആമുഖമായി ഓർമ്മപ്പെടുത്താനുള്ളത്. നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, കഴിഞ്ഞ ഖുത്ബയിൽ നമ്മൾ മക്കയുടെ മഹത്വങ്ങളെക്കുറിച്ചാണ് സംസാരിച്ചത്. പവിത്ര രാജ്യമായി അള്ളാഹു പ്രഖ്യാപിച്ച മക്കയിൽ ഉംറക്കും ഹജ്ജിനും വേണ്ടി വരുന്നവരും അല്ലെങ്കിൽ ജോലിക്കോ മറ്റാവശ്യങ്ങൾക്കു വേണ്ടിയോ അവിടെ സ്ഥിരമായി താമസിക്കുന്നവരും എല്ലാവരും പാലിക്കേണ്ട ആദാബുകളെക്കുറിച്ചും അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും മക്കയുടെ പവിത്രത കാത്തു സൂക്ഷിക്കുവാൻ ഓരോ മുസ്ലിമും അവിടെ വെച്ച് എങ്ങനെ പ്രവർത്തിക്കണമെന്നതിനെ സംബന്ധിച്ചുമാണ് നമ്മൾ ചുരുങ്ങിയ വിവരണം കഴിഞ്ഞ ഖുത്ബയിൽ നൽകിയിട്ടുള്ളത്. ഇന്ന് ഞാൻ ഓതിവെച്ച സൂറത്ത് ഇബ്രാഹീമിലെ 37-ാമത്തെ ആയത്ത് മക്കൾക്ക് വേണ്ടിയും മക്കാർക്ക് വേണ്ടിയും ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം നടത്തിയിട്ടുള്ള ദുആ അള്ളാഹു ഉദ്ധരിക്കുകയാണ്. മക്കയെ നിർഭയരാജ്യമാക്കണേ എന്ന പ്രാർത്ഥനയെക്കുറിച്ച് കഴിഞ്ഞ ഖുത്ബയിൽ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. ആ പ്രാർത്ഥന ഉദ്ധരിച്ചതിന് ശേഷമാണ് ഇന്ന് ഞാൻ ഓതി വെച്ച ആയത്ത് നമുക്ക് സൂറത്ത് ഇബ്രാഹിമിൽ കാണാൻ സാധിക്കുന്നത്. റബ്ബന, ഞങ്ങളുടെ റബ്ബേ, ഇന്നി അസ്കന്തു മിൻ ദുർരിയത്തി, എന്റെ സന്താനങ്ങളിൽ നിന്നും ചിലരെ ഞാനിതാ താമസിപ്പിച്ചിരിക്കുന്നു. ബിവാദിൻ ഗൈരി ദീ സറഇൻ ഇന്ദ ബൈതികൽ മുഹറം, നിന്റെ പവിത്രമായ ഗേഹത്തിനടുത്ത് ഒരു കൃഷിയുമില്ലാത്ത ഒരു താഴ്വരയിൽ. റബ്ബന ലിയുഖീമുസ്സലാ, അവർ നമസ്കാരം നിർവഹിക്കുന്നതിന് വേണ്ടി. അതുകൊണ്ട് ജനങ്ങളിൽ ചിലരുടെ ഹൃദയങ്ങളെ, ആ മനസ്സുകളെ അവരിലേക്ക് ചായ്വുള്ളതാക്കണേ. വർദ്ധുഹുബിന സമറാത്തി, കായികരികളിൽ നിന്നും അവർക്ക് നീ റിസ്ഖ് ഭക്ഷണം നൽകണേ. ലഅല്ലഹും യസ്കുറൂൻ, അവർ നന്ദിയുള്ളവരായേക്കാം, നന്ദി കാണിക്കുന്നവരായേക്കാം. ഇതാണ് ആയത്തിന്റെ നേർക്കുനേരെയുള്ള അർത്ഥം. ഈ ദുആയിൽ യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം സ്വന്തം മകൻ ഇസ്മായിലിനെയും ഇസ്മായിലിന്റെ ഉമ്മ ഹാജർ ബീവിയെയും അവിടെ കൊണ്ടുപോയാക്കിയ സന്ദർഭത്തിൽ നടത്തിയ ദുആയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അന്ന് മക്കയിൽ ജനവാസമുണ്ടായിരുന്നില്ല. നമുക്കറിയാം, കുടിവെള്ളം പോലും കിട്ടാനില്ലാത്ത വെറും മരുപ്രദേശമായിരുന്നു അതെന്ന് ഈ ആയത്തിൽ തന്നെ സൂചനയുണ്ട്. കായ്കനികളോ കൃഷികളോ ചെടികളോ ഇല്ലാത്ത കേവലം തരിശുഭൂമി എന്ന് പറഞ്ഞാൽ ആൾക്ക് താമസിക്കാൻ പറ്റിയ പ്രകൃതിയുടെ ഒരു അനുകൂലനങ്ങളും അവിടെയില്ല. അവിടെയാണ് ഇസ്മായിലിനെയും ഉമ്മ ഹാജർ ബീവിയെയും ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം കൊണ്ടുപോയാക്കുന്നത്. ഒരു പാത്രം വെള്ളവും ഒരു പാത്രം കാരക്കയും കൊടുത്തുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം തിരിച്ചു പോരുകയാണ്. ആ രംഗം ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ വിവരിക്കുന്നത്, തുമ്മഖല ഇബ്രാഹിം മുൻതലിഖ, പിന്നെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തിരിഞ്ഞു നടക്കുന്നു. ഫതബിഅതുഹു ഉമ്മു ഇസ്മായിൽ, ഇസ്മായിലിന്റെ മാതാവ് അദ്ദേഹത്തെ പിന്തുടർന്നുകൊണ്ട് ചോദിക്കുകയാണ്, ഫഖാലത്ത് യാ ഇബ്രാഹിം ഐന തദ്ഹബ് വതത്രുകുനാ ബിഹാദൽ വാദി, ഞങ്ങളെ ഈ താഴ്വരയിൽ ഉപേക്ഷിച്ചുകൊണ്ട് നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? അല്ലദി ലൈസ ഫീഹി അനീസും വലാ ശൈ, ഇവിടെ ഒരു മനുഷ്യനോ വസ്തുക്കളോ ഒന്നുമില്ലല്ലോ. ഫഖാലത്ത് ലഹു ദാലിക മിറാറൻ വജഅലലാ യൽതഫിതു ഇലൈഹ, പിന്നാലെ കൂടി ഹാജർ ബീവി ഇത് പറഞ്ഞിട്ടും ഇബ്രാഹിം നബി അലൈഹിസ്സലാം തിരിഞ്ഞു നോക്കാതെ നടക്കുക തന്നെയാണ്. ഫഖാലത്ത് ലഹു, അപ്പോൾ അവർ വീണ്ടും ചോദിച്ചു, ആ അല്ലാഹു അമറക ബിഹാദ, ഇങ്ങനെ ചെയ്യണമെന്ന് അല്ലാഹു ആണോ നിങ്ങളോട് കൽപ്പിച്ചത്? ഖാല നഅം, അപ്പോൾ ഇബ്രാഹിം നബി മറുപടി പറഞ്ഞു, അതെ അല്ലാഹു ആണ്. ഖാലത്ത്, അപ്പോൾ ഹാജർ ബീവിയുടെ പ്രതികരണം, ഇതല്ലാ യുദയ്യുന, അങ്ങനെയാണെങ്കിൽ അവൻ ഞങ്ങളെ ഒരിക്കലും പാഴാക്കി കളയുകയില്ല. നോക്ക് നിങ്ങൾ ഹാജർ ബീവിയുടെ ഒരു തവക്കുൽ, അള്ളാഹു ആണോ നിങ്ങളെ ഈ കൊയ്ക്കുഞ്ഞിനെയും എന്നെയും ആരുമാരുമില്ലാത്ത ഈ സ്ഥലത്ത് വിട്ടേച്ചു പോകാൻ കൽപ്പിച്ചത്? എങ്കിൽ ആ റബ്ബിൽ ഞങ്ങളെ ഒരിക്കലും കൈവടിയുകയില്ല എന്ന തവക്കുൽ നമുക്കവിടെ കാണാൻ സാധിക്കും. സുമ്മറജഅത്ത്, അത് കേട്ടപാട് അവർ തിരിച്ചു വരുന്നു. പിന്നെ ഇബ്രാഹിം നബി മുന്നോട്ട് തന്നെ നടക്കുകയാണ്. പന്തലക്ക ഇബ്രാഹിം ഹത്ത ഇതാക്കാൻ ഇന്ദസ്തരിയ, തൊട്ടപ്പുറത്തുള്ളൊരു മുട്ട ഒരു കുന്നിന്റെ അടുത്തെത്തിയപ്പോൾ, ഹൈസലായ റൗനഹു, അവർ ഇബ്രാഹിം നബിയെ കാണാത്ത ഒരു സ്ഥലത്തെത്തിയപ്പോൾ അദ്ദേഹം ഫസ്തഖ്ബല ബിവജ്ഹിൽ ബൈത, അദ്ദേഹം കഅബക്ക് നേരെ തിരിഞ്ഞു നിന്നുകൊണ്ട്, എന്ന് പറഞ്ഞാൽ അന്ന് കഅബയുടെ അവശിഷ്ടങ്ങൾ മാത്രമേ അവിടെ ഉള്ളൂ, പിന്നീട് ഇസ്മായിൽ നബി വലുതായ ശേഷമാണ് അതിനെന്ത് ചെയ്യുന്നത്, പുനർനിർമ്മിക്കുന്നത്. ഇബ്രാഹിം നബി വരുന്നതിന് മുമ്പ് തന്നെ അവിടെ കഅബത്തിന്റെ അവശിഷ്ടങ്ങൾ ഉണ്ടായിരുന്നു എന്നത് ഈ ആയത്തിനെ തെളിവാക്കി ഉലമാക്കൾ വിവരിച്ചിട്ടുണ്ട്. അവിടെ വെച്ച് അദ്ദേഹം കൈ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. എന്നിട്ട് പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് സൂറത്ത് ഇബ്രാഹിമിൽ അല്ലാഹു നമുക്ക് കേൾപ്പിച്ചു തന്നത്. അപ്പോ അള്ളാഹുവിനോട് അദ്ദേഹം നടത്തിയ പ്രാർത്ഥനയിൽ ഒന്ന്, എന്റെ കുടുംബത്തിൽ ചിലരെ ഞാൻ ഇവിടെ താമസിപ്പിച്ചിരിക്കുന്നു, അവർ നിസ്കരിക്കാൻ വേണ്ടിയാണ്, ജനങ്ങളിൽ ചിലരുടെ ഹൃദയങ്ങളെ അവരിലേക്ക് ചായവുള്ളതാക്കണേ, അവർക്ക് കായ്കനികളിൽ നിന്ന് ഭക്ഷണം കൊടുക്കണേ എന്ന്. യഥാർത്ഥത്തിൽ ഈ ദുആക്ക് അള്ളാഹു ഉത്തരം ചെയ്തു. നിർഭയരാജ്യമാക്കണേ എന്ന ദുആക്ക് ഉത്തരം കിട്ടിയതുപോലെ സമൃദ്ധമായി ഭക്ഷണം കിട്ടുന്ന നാടാക്കി പിൽക്കാലത്ത് മക്ക മാറുകയുണ്ടായി. തൊട്ടടുത്ത തായിഫിൽ തന്നെ ഒരുപാട് കായ്കനികൾ വളരുന്ന നാട്ടിൽ നിന്നും ഇഷ്ടംപോലെ കായ്കനികൾ അവിടേക്ക് വരാൻ തുടങ്ങി. പിന്നെ ലോകത്തിന്റെ നാനാഭാഗത്തുനിന്നും അന്നു മുതൽ ഇന്നു വരെ കായ്കനികളും പഴവർഗ്ഗങ്ങളും അങ്ങോട്ടൊഴുകുകയാണ്. ഇന്ന് നമുക്ക് ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ഫ്രൂട്ട്സ് അവിടെ വരുന്നുണ്ട്. ഇപ്പോൾ ഒരു നാട്ടിൽ തണുപ്പ് കാലത്തുണ്ടാകുന്ന ഫ്രൂട്ട്സ്, ഒരു നാട്ടിൽ പിന്നെ വേനൽക്കാലത്തുണ്ടാകുന്ന ഫ്രൂട്ട്സ്, എല്ലാം അങ്ങോട്ട് എത്തുന്നുണ്ട്. അവിടെ ഒരു ഫ്രൂട്ട്സും കിട്ടാത്തതില്ല. എല്ലാ കായ്കനികളും പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും എല്ലാ സാധനങ്ങളും അവിടെ കിട്ടും. അതിനെ സംബന്ധിച്ച് ഖുർആൻ ഇറങ്ങിയ കാലത്ത് തന്നെ അള്ളാഹു മക്കാർക്ക് ചെയ്തൊരു അനുഗ്രഹമായി പിന്നീട് അതിനെടുത്തു പറഞ്ഞിട്ടുണ്ട്. അവലൻ നുമക്കില്ലഹും ഹറമൻ നാമിന, അവർക്ക് നിർഭയമായ ഒരു പവിത്ര സ്ഥലത്തെ ഒരു ഹറമിനെ നാം സൗകര്യപ്പെടുത്തി കൊടുത്തിട്ടില്ലേ? യുജുബ ഇലൈഹി സമറാത്ത് കുല്ലിശയിൻ, എല്ലാ വസ്തുക്കളുടെയും കായ്കനികൾ അവിടേക്ക് ശേഖരിക്കപ്പെടുന്നു. റിസ്ഖമില്ലദുന്ന, നമ്മളിൽ നിന്നുള്ള ഒരു ഉപജീവനമായിക്കൊണ്ട് അള്ളാഹു നൽകുന്ന റിസ്ഖായിക്കൊണ്ട്. വലാക്കിൻ അക്തറഹും ലാ യഅലമൂൻ, പക്ഷെ അവരിലധികം ആളുകളും അറിയുന്നില്ല എന്ന് സൂറത്തുൽ ഖസസിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അന്നു തന്നെ ധാരാളം സ്ഥലങ്ങളിൽ നിന്നും കായ്കനികൾ അങ്ങോട്ട് ശേഖരിക്കപ്പെടുന്നു. അത് അള്ളാഹു അവർക്ക് ചെയ്തിട്ടുള്ളൊരു അനുഗ്രഹമായിട്ട് അള്ളാഹു എടുത്തു പറയുകയാണ്. ഇവിടെ ജനങ്ങളിൽ ചിലരുടെ ഹൃദയങ്ങളെ അവരിലേക്ക് ചായവുള്ളതാക്കണേ എന്നാണ് പറഞ്ഞത്. മുഴുവൻ മനുഷ്യന്മാരുടെയും മനസ്സുകൾ അങ്ങോട്ട് തിരിക്കണേ എന്ന് ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചിട്ടില്ല. അതിനെ സംബന്ധിച്ച് ഇബ്നു അബ്ബാസ്, മുജാഹിദ്, സയ്യിദ് ഇബ്നു ജുബൈർ പോലെയുള്ള സഹാബികളും താബിഈകളുമായി മുഫസ്സിറുകൾ പറയുകയാണ്, ജനങ്ങളുടെ ഹൃദയം എന്ന് മൊത്തത്തിൽ പറഞ്ഞിരുന്നുവെങ്കിൽ ആ മക്ക അവിടേക്ക് ആളുകൾ തിങ്ങിക്കൂടുമായിരുന്നു. പേർഷ്യക്കാരും റോമക്കാരും യഹൂദികളും നസാറാക്കളും ഒക്കെ അവിടേക്ക് തിങ്ങിക്കൂടുമായിരുന്നു. വലാക്കിൻ കാല മിനന്നാ, ജനങ്ങളിൽ നിന്നുള്ള ചിലരെ, ചിലരുടെ ഹൃദയങ്ങളെ എന്നാണ് അദ്ദേഹം പ്രാർത്ഥിച്ചത്? ഫക്തുസ്സബിഹിൽ മുസ്ലിമൂൻ, അതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചത് മുസ്ലിമീങ്ങളെയാണ്. മുസ്ലിമീങ്ങളുടെ ഹൃദയം ആ നാടിനോട് സ്നേഹമുള്ളവരും അതിനോട് ചായവുള്ളതുമാക്കണേ എന്നാണ് പ്രാർത്ഥിച്ചത്. ആ പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടി. ആളുകൾ എന്നുമെന്നും പോയി വരുന്ന സ്ഥലമാക്കി മക്കയെ അല്ലാഹു മാറ്റി. വൈദ് ജാലിനൽ ബൈത മഥാമത്തല്ലിന്നാൽ, ഈ ഭവനത്തെ അല്ലാഹു സുബ്ഹാനഹു വതആല ജനങ്ങൾ സമ്മേളിക്കുന്ന സ്ഥലമാക്കി, വന്നു പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലമാക്കി. ഇന്ന് നമുക്കറിയാം എത്ര തവണ പോയാലും ഒന്നും കൂടി വരണമെന്ന, മക്കയിൽ എന്തൊക്കെ പ്രയാസം അവിടെ ഉണ്ടായാലും ശരി മക്കയിലല്ലേ, ഒന്നുകൂടി വരണം, ഇനിയും വരണം, എപ്പോഴും വരണമെന്ന ചിന്താഗതി. പലരും ഹജ്ജൊക്കെ കഴിഞ്ഞ് തിരിച്ച്
തവാഫുൽ വിദായ നടത്തി പോരുമ്പോ കരഞ്ഞു കണ്ണീരൊഴുക്കിയിട്ടാ വരുന്നത്. എന്താ ആ നാടിനോട് മനസ്സിനുള്ള ആളുകളുടെ ഒരു ഹുബ്ബ്, അത് അല്ലാഹു സുബ്ഹാന തആല ഹൃദയത്തിൽ ഇട്ടുകൊടുത്തവരാണ്. പോയവർക്കൊക്കെ വീണ്ടും വീണ്ടും പോകാനുള്ള ഒരാഗ്രഹം ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനാഫലമായി ആളുകളിൽ ഉണ്ടായി. അവിടെ സംസം കിണർ ഉണ്ടാവുകയും പിന്നീട് അവിടെ ആളുകൾ താമസിക്കുകയും പിന്നീട് ആളുകൾ അവിടെ വന്നുകൂടുകയും ചെയ്തതാണ് പിന്നീടുള്ള ചരിത്രത്തിൽ നാം കാണുന്നത്. സംസമിന്റെ ചരിത്രം വിശദമായി വേറെ തന്നെ പറയേണ്ടതുകൊണ്ട് ഞാനതിലേക്ക് കടക്കുന്നില്ല. ഏതായിരുന്നാലും സംസം കിണർ വന്നത് മുതലാണ് അവിടെ കൂടുതൽ ആളുകൾ താമസിക്കാൻ തുടങ്ങിയത്. ഇനി സുഹൃത്തുക്കളെ, മക്കയുടെ മഹത്വങ്ങളിൽപ്പെട്ട മറ്റൊരു കാര്യം, മക്ക എന്നത് അള്ളാഹുവിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണ്, അള്ളാഹുവിൻ്റെ റസൂലിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണ്. അതവിടെ പോകുന്നവരും വരുന്നവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഞാനിപ്പോൾ ഈ ഭൂമിയിൽ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലത്താണ് ഞാനുള്ളത് എന്ന് അയാൾക്ക് മനസ്സിലാകണം. ഇന്ന് മക്കയുടെ അത്ര സ്ഥാനവും മഹത്വവും പ്രമാണങ്ങൾ കൊണ്ട് സ്ഥിരപ്പെട്ടിട്ടുള്ള ഒരു പ്രദേശവും ഭൂമിയിലില്ല. മക്കയുടെ അത്ര പ്രാധാന്യമല്ലേ? അത് ലോകത്തെ ഏറ്റവും ഉത്തമമായ സ്ഥലം ഏതെന്ന് ചോദിച്ചാൽ പറയാനുള്ള മറുപടി അത് മക്കയാണെന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക വിജയത്തിനു ശേഷം മക്ക കീഴടക്കി വീണ്ടും മദീനയിലേക്ക് തന്നെ തിരിച്ചു പോകുമ്പോൾ ഹസ്ബറ എന്ന കുന്നിന്മേലെ നിന്നുകൊണ്ട് പറഞ്ഞൊരു വാചകം അബ്ദുല്ലാഹി ഇബ്നു അദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. റായ്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വാഖിഫൻ അലൽ ഹസ്ബറ ഫഖാൽ ഇന്നക ലഖൈറു അർലില്ലാ. മക്കയെ നോക്കിക്കൊണ്ട് മക്കയെ അഭിമുഖീകരിച്ചുകൊണ്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അള്ളാഹുവിന്റെ ഭൂമിയിൽ ഏറ്റവും ഉത്തമമായ നാടാണ് നീ. മക്കയെ അഭിസംബോധന ചെയ്ത് പറയാണ്, വഅഹബ്ബു അർലില്ലാഹി ഇലല്ലാ, അള്ളാഹുവിന്റെ ഭൂമിയിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണ് നീ. നിന്നിൽ നിന്നും ഞാൻ പുറത്താക്കപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും ഞാൻ പുറത്തു വരുമായിരുന്നില്ല. മക്കക്കാർ നബിയെ പുറത്താക്കിയത് കൊണ്ടാണ്, അവിടെ നിൽക്കാൻ അനുവദിക്കാത്തത് കൊണ്ടാണ് അദ്ദേഹം ഹിജ്റ ചെയ്ത് മദീനയിലേക്ക് പോകേണ്ടി വന്നത്. അതുകൊണ്ട് തന്നെ മറ്റെല്ലാ നാടുകളെക്കാളും മുസ്ലിമീങ്ങൾ മക്കയെ സ്നേഹിക്കുന്നതിന് ശരഇയായ ചില കാരണങ്ങളുണ്ട്. അതാണ് ഇവിടെ പറഞ്ഞത്. ഒന്ന്, ഖൈറു അർലില്ല, അള്ളാഹുവിന്റെ ഭൂമിയിൽ ഏറ്റവും ഉത്തമമായ സ്ഥലം. മറ്റൊന്ന്, അഹബ്ബു അർലില്ലാഹി ഇലല്ലാ, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം. മാത്രമല്ല റസൂലിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണെന്നും ഇതിൽ സൂചനയുണ്ട്. വേറൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയോട് പറഞ്ഞതായിട്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നുണ്ട്. മാ അത്യബക മിൻ ബലദ്, നീ എത്ര വിശിഷ്ടമായ ഒരു നാടാണ്. വമാ അഹബ്ബ കൈലയ്യ, നീ എനിക്ക് ഏറ്റവും എത്രമാത്രം ഇഷ്ടപ്പെട്ട ഒരു നാടാണ് നീ. ആണോ റസൂൽ പറയും എനിക്ക് എത്ര ഇഷ്ടപ്പെട്ട നാടാണ് നീ. ലൗലാ അന്ന ഖൗമക്കി അഖ്റജൂനി മാസക്കന്തു ഗൈറക്കി, നിന്റെ ജനത നീ എന്നെ പുറത്താക്കിയില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഇതല്ലാത്ത ഒരു നാട്ടിൽ താമസിക്കുമായിരുന്നില്ല. അപ്പൊ ആളുകൾ പുറത്താക്കിയത് കൊണ്ടാണ് ഞാൻ പുറത്തുപോയി താമസിക്കുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഹദീസിൽ കാണാം. അപ്പൊ റസൂലുള്ളാഹിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണ് മക്ക. ഇതവിടെ താമസിക്കുന്ന ആളുകൾ ഒരിക്കലും മറന്നു പോകാൻ പാടില്ലാത്ത കാര്യമാണ്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട, അള്ളാഹുവിന്റെ റസൂലിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭൂമിയിൽ ഏറ്റവും ഉത്തമമായ സ്ഥലത്താണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത്, ഞാനിപ്പോൾ കഴിച്ചു കൂട്ടുന്നത് എന്ന ഓർമ്മ ഉണ്ടായിരിക്കണം. കാരണം മക്കയോടുള്ള നമ്മുടെ സ്നേഹത്തിന് ശരഇയായ മാനങ്ങളുണ്ട്. അവിടെ നാം പോകുന്നത് ഉല്ലാസത്തിന് വേണ്ടിയല്ല, ഒരു ടൂറിന് വേണ്ടി പോകുന്നതല്ല. അവിടെ നാം പോകുന്നത് ഇബാദത്തുകൾ അനുഷ്ഠിക്കുവാൻ വേണ്ടിയാണ്. ആ മഹത്തായ രാജ്യത്തെ ആദരിക്കേണ്ട വിധം ആദരിക്കുവാനും അതിന്റെ പവിത്രതയെ കളങ്കപ്പെടുത്താതെ ജീവിക്കാനുമാണ്. നമുക്കറിയാം മക്കയോടുള്ള ആദരവുകൾ നിലനിർത്തിക്കൊണ്ട് മക്കയിൽ ഇബാദത്തിന് വേണ്ടി മാത്രം താമസിച്ച സലഫുകളുടെ ചരിത്രം നമുക്ക് കാണാൻ സാധിക്കും. അത് ഹൃദയത്തിൽ ആ നാടിനോടുള്ള സ്നേഹം വീണ്ടും വീണ്ടും വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുക. എന്നാൽ ടൂറിന് വേണ്ടി പോയ ആളുകൾ, വെറുതെ ഉല്ലാസത്തിന് വേണ്ടി പോയ ആളുകൾക്ക്, മക്കയുടെ മഹത്വം മനസ്സിലില്ലാതെ പോയ ആളുകൾക്ക് ഒരിക്കലും ആ ഒരു നിർവൃതി ഒരിക്കലും ലഭിക്കുകയില്ല. നമുക്കറിയാം മാസങ്ങളും വർഷങ്ങളും വിവാദത്തിൽ കഴിച്ചുകൂട്ടിയ ചരിത്രം. അൽ അർബഊനൽ മക്കിയ എന്ന മക്കയുടെ മഹത്വം പറയുന്ന 40 ഹദീസുകൾ വിശദീകരിക്കുന്ന പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ അദ്ദേഹം അബൂ സുഫിയാന്റെ ഒരു വാചകം പറയുന്നുണ്ട്. ഇബാദത്തിന് വേണ്ടി മാത്രമായി ഞാൻ ജാബിർ ഇബ്നു അബ്ദുള്ളയോടൊപ്പം ബനൂ ഫിഹ്റുകാരുടെ കൂടെ 6 മാസം താമസിച്ചിട്ടുണ്ട്. അത് അബൂ സുഫിയാൻ പറഞ്ഞ വാചകമാണ്. അതാ ഇബ്നു അബീ റബാഹ് എന്ന് പറയുന്ന മക്കയിലെ ആ കാലഘട്ടത്തിലെ മുഫ്തിയും ഇമാമും ഒക്കെ ആയിരുന്ന വ്യക്തി, അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് റഹിമഹുല്ല, വഖാമ ഫിൽ മസ്ജിദിൽ ഹറാം, കണ്ടോ, 40 സനതൻ, 40 കൊല്ലമാണ് അതാ ഇബ്നു അബി റബാഹ് മക്കയിൽ തന്നെ കഴിച്ചു കൂട്ടി. മാ ബൈന ഖിയാമിം വ തവാഫിം വ തഅലീമിൽ ഇൽമി, മൂന്ന് കാര്യം അദ്ദേഹത്തിനുള്ളൂ: നിസ്കരിക്കുക, തവാഫ് ചെയ്യുക, ഇൽമു പഠിപ്പിക്കുക. അങ്ങനെ 40 കൊല്ലം അദ്ദേഹം അവിടെ കഴിച്ചുകൂട്ടിയെന്ന് നമുക്ക് ചരിത്ര ഗ്രന്ഥങ്ങളിൽ മനസ്സിലാക്കാൻ സാധിക്കും. അഖ്ബാർ മക്കയിൽ ഇതുപോലുള്ള ഒരുപാട് സംഭവങ്ങൾ നമുക്ക് വിവരിക്കാൻ സാധിക്കും. അപ്പൊ മക്കയിൽ സ്ഥിരമായി താമസിക്കുന്നവർക്ക് അതേ ഏതൊരു സ്ഥലത്തോടും നമ്മൾ കൂടുതൽ അടുക്കുമ്പോൾ പുറമെന്ന് ചെല്ലുമ്പോണ്ടാകുന്ന ഒരു ബഹുമാനം അവിടെ താമസിക്കുമ്പോൾ കുറഞ്ഞു കുറഞ്ഞു വരും. അതപ്പോ നമ്മൾ എന്നും കാണണല്ലേ, ഇക്കായപ്പം എന്നും കാണണല്ലേ എന്ന് മനസ്സിൽ അതിന്റെ ഗൗരവം കുറഞ്ഞു പോകുന്നതിനെ അവിടെ താമസിക്കുന്നവർ ഭയപ്പെടട്ടെ, ജാഗ്രതയോടെ ഇരിക്കട്ടെ എന്ന് ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായി മനുഷ്യന്റെ പ്രകൃതിയാണത്, അതിലൊരു ളഅഫ് ഒരു ദൗർബല്യം വരും സ്ഥിരമായിട്ട് അവിടെ താമസിക്കുമ്പോൾ, അത് വരാതിരിക്കണം. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം അവിടെ വെച്ച് എന്തെങ്കിലും തെറ്റുകൾ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ചും അതിന്റെ പവിത്രതയെ കളങ്കപ്പെടുത്തുന്നതിന് മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് അദ്ദേഹം പറയുണ്ടായി: ഇത്തഖുല്ലാഹ ഫീ ഹറമില്ല, അള്ളാഹുവിന്റെ ഹറമിൽ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. അതദ്റൂന മൻ കാന സാകിനു ഹാദൽ ബൈത്ത്, ഇവിടെ താമസിച്ചു പോയവർ ആരൊക്കെയാണെന്ന് നിങ്ങൾക്കറിയുമോ? ഇന്നാലിന്റെ ഗോത്രക്കാർ ഇവിടെ താമസിച്ചു, അവർ ഈ നാടിന്റെ പവിത്രതയെ കളങ്കപ്പെടുത്തി, അലംഘനീയമായ പലരെയും ലംഘിച്ചു, അപ്പോൾ അവർ നശിപ്പിക്കപ്പെട്ടു. അങ്ങനെ ഗോത്രങ്ങളുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് പലരെയും പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു: മറ്റൊരു സ്ഥലത്ത് വെച്ചൊരു 10 തെറ്റ് ചെയ്യുന്നതാണ് എനിക്കിഷ്ടം, ഇവിടെ വെച്ച് ഒരു തെറ്റ് ചെയ്യുന്നതിനേക്കാൾ എന്ന് ഉമർ റളിയല്ലാഹുവിനെ പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് തെറ്റുകൾ സംഭവിക്കുന്നതിനെ കുറിച്ചുള്ള ജാഗ്രത, കണ്ണുകൊണ്ടോ കൈകൊണ്ടോ കാലുകൊണ്ടോ കൈകൊണ്ടോ പലതുകൊണ്ടും മനുഷ്യർക്ക് തെറ്റുകൾ സംഭവിക്കാം. കഴിഞ്ഞ ഖുത്ബയിൽ പറഞ്ഞു, നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, തെറ്റു ചെയ്യണമെന്ന് വിചാരിച്ചാൽ തന്നെ വേദനാജനകമായ ശിക്ഷയുണ്ടാകുമെന്നാണ് അള്ളാഹു താക്കീത് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് അത് മക്കയുടെ മഹത്വമായിട്ട് പോകുന്നവരും വരുന്നവരും അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. മക്കയിൽ പോകുമ്പോൾ മക്കയുടെ മഹത്വം മനസ്സിലാക്കാത്തവർ അങ്ങോട്ട് പോകാതിരിക്കുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ സുഹൃത്തുക്കളെ, മക്കയുടെ മഹത്വമായി ഹദീസിൽ വന്നിട്ടുള്ള ഒരു കാര്യമാണ് അവസാന കാലത്ത് പ്രത്യക്ഷപ്പെടുന്ന ദജ്ജാൽ. ദജ്ജാൽ 40 ദിവസമാണ് ഈ ഭൂമിയിൽ ഉണ്ടാവുക. അന്ത്യദിനത്തോടനുബന്ധിച്ചിറങ്ങുന്ന ആ ഭീകരൻ അവൻ എല്ലാ സ്ഥലത്തും ഈ 40 ദിവസം കൊണ്ടെത്തും. ആ 40 ദിവസത്തെ കുറിച്ച് ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്, അതിൽ ഒരു ദിവസം ഒരു കൊല്ലം പോലെയായിരിക്കും, ഒരു ദിവസം ഒരു മാസം പോലെയായിരിക്കും, ഒരു ദിവസം ഒരാഴ്ച പോലെയായിരിക്കും, ബാക്കിയുള്ള 40 മൂന്ന് ദിവസം കഴിഞ്ഞ ബാക്കിയുള്ള 37 ദിവസം സാധാരണ ദിവസങ്ങളായിരിക്കും എന്ന് ഹദീസിൽ കാണാൻ സാധിക്കും. ഈ 40 ദിവസം കൊണ്ട് അവൻ എല്ലായിടത്തും എത്തും, പക്ഷെ മക്കയിലും മദീനയിലും അവന് കാലുകുത്താൻ സാധിക്കില്ല. അങ്ങനെ തന്നെ ഹദീസിൽ വ്യക്തമായി വന്നിട്ടുണ്ട്, ലൈസ ബലദുൻ ഇല്ലാ സയതഹു ദജ്ജാൽ, ദജ്ജാൽ കാലുകുത്താത്ത ഒരു നാടും ഉണ്ടാകില്ല, ഇല്ല മക്കത്ത വൽ മദീന, മക്കയും മദീനയും അല്ലാതെ. ലൈസ മിൻ നിഖാബിഹ നഖബുൻ ഇല്ല അലൈഹി മലായിക ഇല്ല അലൈഹിൽ മലായിക സ്വാഫീന യഹ്റസൂനഹ, മക്കയ്ക്കും മദീനക്കും ചുറ്റുമുള്ള പർവ്വത വഴികളിലുടനീളം അണിയണിയായി ആയുധധാരികളായ മലക്കുകൾ നിലയുറപ്പിക്കുന്നതാണ്. അങ്ങോട്ട് കടക്കാൻ ചെല്ലുമ്പോ അവനെ തുരത്തി കളയുന്നതാണ്, ഒരിക്കലും അവൻ അങ്ങോട്ട് കടക്കാൻ കഴിയില്ല. തുമ്മ തർജുഫുൽ മദീനത്തു ബി അർജി അഹ്ലിഹ സലാത റജ്ഫാത്തിൻ, അവൻ മദീനക്ക് പുറത്ത് നിന്നിട്ട് ആക്രോശിക്കുമ്പോൾ മദീന ഒരു 3 കുലുക്കം കുലുങ്ങും. ആ കുലുക്കത്തോടെ എല്ലാ കാഫിറിനെയും മുനാഫിക്കിനെയും മദീന പുറന്തള്ളും എന്ന് പറഞ്ഞാൽ അവനെ സ്വീകരിക്കാൻ വേണ്ടി അവർ മദീനക്ക് പുറത്തേക്ക് പോകും, ദജ്ജാലിനെ സ്വീകരിക്കാൻ വേണ്ടി. നോക്കൂ നിങ്ങള്, അപ്പൊ മദീനയിലും മക്കയിലും ഒരിക്കലും കടക്കാൻ കഴിയാത്ത ഒരുത്തനാണ് ദജ്ജാൽ. അപ്പൊ ദജ്ജാലിൽ നിന്നുള്ള സംരക്ഷണം കിട്ടിയ രണ്ടേ രണ്ടു നാട് അത് പ്രത്യേകം എടുത്തു പറഞ്ഞിരിക്കുകയാണ്. അതുപോലെ തന്നെ സുഹൃത്തുക്കളെ, മസ്ജിദുൽ ഹറാമിൽ പോകുന്ന ആളുകൾ അവിടെയുള്ള നമസ്കാരത്തിന്റെ പുണ്യം, അത് എല്ലാ സാധാരണക്കാർക്കും പൊതുവെ അറിയുന്നതാണ്, 100,000 വരട്ടി പുണ്യമുണ്ട് അതിന് എന്ന്. ആ ഹദീസിനെ സംബന്ധിച്ച് പല ആളുകളും വേണ്ടതുപോലെ മനസ്സിലാക്കിയിട്ടില്ല. ഹദീസിൽ എന്താണുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, സ്വലാത്തും ഫി മസ്ജിദി അഫ്ളലു മിൻ അൽഫി സ്വലാത്തിൻ ഫി മാ സബഅ, എന്റെ ഈ പള്ളിയിലുള്ള നിസ്കാരം എന്ന് പറഞ്ഞാൽ മദീനത്തിൽ നിന്നാ പറയുന്നത്, മസ്ജിദുൽ നബവിയാണ് ഉദ്ദേശം, അത് 1000 നമസ്കാരത്തെക്കാൾ ശ്രേഷ്ഠമാണ്, ഫീമാ സിവാഹു മറ്റു പള്ളികളെക്കാൾ. ഇല്ലൽ മസ്ജിദ് അൽ ഹറാം, പക്ഷെ മക്കയിലെ പള്ളി ഒഴികെ, മക്കയിലെ പള്ളിയോ വസലാത്തും ഫിൽ മസ്ജിദ് അൽ ഹറാം അഫ്ളലു മിൻ മിഅത്തി അൽഫി സ്വലാ ഫീമാ സിവാ, മക്കയിലെ മസ്ജിദ് അൽ ഹറാമിലുള്ള നിസ്കാരം അത് 1000 100,000 എന്ന് പറഞ്ഞാൽ 100,000 നമസ്കാരത്തെക്കാൾ പുണ്യമുള്ളതാണ് മറ്റു പള്ളികളെക്കാൾ എന്ന് പറഞ്ഞാൽ 100,000-ത്തെക്കാളേറെ പുണ്യം. അപ്പൊ 1 റക്അത്ത് ഇവിടെ നിസ്കരിക്കുന്നത് അവിടെ നിസ്കരിച്ചാൽ 100,000 അതിന്റെ പുണ്യം. എന്തൊക്കെ എത്രമാത്രം ആദ്യമായി ലോകത്ത് അള്ളാഹു ഇബാദത്തെടുക്കാൻ വേണ്ടി സ്ഥാപിക്കപ്പെട്ട ഗേഹം എന്ന നിലക്ക് അള്ളാഹു സുബ്ഹാനഹു വതാല അതിന്റെ പ്രത്യേകമായ പ്രതിഫലം നിശ്ചയിച്ചിരിക്കുകയാണ്. ഇതിനെ സംബന്ധിച്ച് ഉലമാക്കൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഈ 100,000 ഇരട്ടി പ്രതിഫലം എന്ന് പറയുന്നത് മസ്ജിദുൽ ഹറാം എന്ന് പറയുന്ന കഅബക്ക് ചുറ്റുമുള്ള പള്ളിയിൽ മാത്രമാണോ, അതല്ല ഹറം അതിർത്തിയിലുള്ള എവിടെ ഏത് പള്ളിയിൽ നിസ്കരിച്ചാലും എവിടെ നിസ്കരിച്ചാലും ആ പുണ്യമുണ്ടോ എന്നതിനെ കുറിച്ച് ഉലമാക്കൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഒരു കൂട്ടം ധാരാളം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് ഹറം മുഴുവനുമായിട്ട് ആ പ്രതിഫലം ലഭിക്കും എന്നതാണ്. താബിഈയായിരുന്ന അതാ ഇബ്നു അബീ റബാഹ് മക്കി, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അദ്ദേഹത്തോട് റബീഉ ഇബ്നു സുബൈഹ് ചോദിച്ചു, യാ അബാ മുഹമ്മദ് ഹാദൽ ഫദ്ലുൽ ലദി യുദ്കറു ഫിൽ മസ്ജിദിൽ ഹറാം വഹദഹു അം ഫിൽ ഹറമി കുല്ലി, ഈ പറയപ്പെടുന്ന ശ്രേഷ്ഠത മസ്ജിദുൽ ഹറാമിൽ മാത്രമാണോ അതല്ല ഹറമിൽ മുഴുവനുമുണ്ടോ. ഫഖാല അതാഉൻ ബൽ ഫിൽ ഹറമി കുല്ലിഹി ഫൈനൽ ഹറമ കുല്ലഹു മസ്ജിദുൻ, അല്ല അത് ഹറമിൽ മുഴുവനുമുണ്ട്. കണ്ടോ, ഹറം മുഴുവനും പള്ളിയാണ്. കണ്ടോ, ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹിക്ക് ഈ വിഷയത്തിൽ ഒരു വിലപ്പെട്ട ലേഖനം തന്നെ തന്റെ സാദുൽ മഅാദ് എന്ന പ്രസിദ്ധ ഗ്രന്ഥത്തിലുണ്ട്. ഭൂരിഭാഗം പണ്ഡിതന്മാരുടെയും അഭിപ്രായം അത് ഹറമിന് മൊത്തം ബാധകമാണ് എന്നതാണ്. അതിനവർ പറയുന്ന തെളിവാകട്ടെ, അൽ മസ്ജിദുൽ ഹറാം എന്നാണ് ഈ ഹദീസിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അൽ മസ്ജിദുൽ ഹറാം എന്ന് ഖുർആൻ പറയുന്നത് പള്ളിയെ ഉദ്ദേശിച്ച് മാത്രമല്ല, നമുക്ക് പരിചയമുള്ള രണ്ടായത്തുകൾ ഞാൻ ഓർമ്മിക്കേൽപ്പിക്കാം. ഒന്ന് സൂറത്തുൽ ഇസ്രായിലെ 1-ാമത്തായത്ത് നമുക്കറിയാം, സുബ്ഹാനല്ലദി അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദുൽ ഹറാം ഇലൽ മസ്ജിദുൽ അഖ്സ അല്ലദി ബാറക്നാ ഹൗലഹു ലിനുറിയഹു മിൻ ആയാതിനാ, തന്റെ അടിമയെ മസ്ജിദുൽ ഹറാമിൽ നിന്നും മസ്ജിദുൽ അഖ്സായിലേക്ക് രാപ്രയാണം ചെയ്യിച്ച ഇസ്റാ നടത്തിയ അല്ലാഹു അവൻ പരിശുദ്ധനത്രേ. ഇവിടെ അല്ലാഹുവിന്റെ റസൂൽ ഇസ്രായേൽ കൊണ്ടുപോയത് നബി അന്ന് പള്ളിയിലാണോ കിടന്നുറങ്ങിയത്? അല്ല, വീട്ടിലാ കിടന്നുറങ്ങിയത്. വീട്ടിന്റെ കൂര നീക്കിക്കൊണ്ട് ജിബ്രീൽ ഇറങ്ങി വന്നുവെന്നും ഹൃദയം കഴുകിയെന്നും അങ്ങനെ അദ്ദേഹത്തെയും പിടിച്ചു പോയെന്നും പിന്നെ ബുറാഖിൽ അങ്ങോട്ട് പോയെന്നുമാണ് ഇസ്രായേലിന്റെ ചരിത്രം. അവിടെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് കൊണ്ടുപോയി എന്നാ പറഞ്ഞത്. അപ്പൊ ഹറമിന്റെ പരിസരത്താണ് റസൂൽ താമസിച്ചത് എന്നേ ഉള്ളൂ, പള്ളിക്കകത്തല്ല. അതുകൊണ്ട് ഹറം പരിസരത്തിനൊക്കെ അത് പറയുമെന്ന് ഉലമാക്കൾ അതിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുപോലെ മക്കയുടെ മറ്റൊരു പ്രത്യേകതയാണ്, മക്കയിലേക്ക് കാഫിറുകൾക്കും മുശ്രിക്കുകൾക്കും കടക്കാൻ പാടില്ല, ആരാളെ അനുവദിക്കൂല. അവിടെ ചെന്നാ കാണാ ഹറമൻ തുടങ്ങുന്നിടത്ത് തരീഖുൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ റോഡ്, തരീഖു ഗൈറുൽ മുസ്ലിമീൻ, നോൺ മുസ്ലിംസിന്റെ റോഡ്, ആ റോട്ടിലൂടെ അവർ പോകാൻ പാടുള്ളൂ, ഇതിലേക്ക് ഇങ്ങോട്ട് കടക്കാൻ പാടില്ല. മനസ്സിലായില്ലേ? അത് വളരെ കർശനമായ നിയമമാണ്, അത് ഖുർആൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇന്നമൽ മുശ്രിക്കൂന നജസുൻ ഫലാ യഖർബുൽ മസ്ജിദുൽ ഹറാം, തീർച്ചയായും മുശ്രിക്കുകൾ മാലിന്യമാണ്, അവർ മസ്ജിദുൽ ഹറാമിനെ സമീപിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ മസ്ജിദുൽ ഹറാം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പള്ളിന്റെ മുറ്റം വരെ വരാ പള്ളി കയറിക്കൂടാന്നാണോ? അല്ല, ഹറമിലേക്ക് തന്നെ കടന്നുകൂടാന്നാണ്. അപ്പൊ അവിടെ മസ്ജിദുൽ ഹറാം എന്ന വാക്ക് ഹറമിനെ ഉദ്ദേശിച്ചുകൊണ്ട് ഖുർആൻ രണ്ടു സ്ഥലത്ത് പ്രയോഗിച്ചതാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. ഇങ്ങനെയുള്ള തെളിവുകൾ വെച്ചിട്ടാണ് ഉലമാക്കൾ ഭൂരിഭാഗവും പറഞ്ഞത് ഹറമിൽ എവിടെ വെച്ച് നിസ്കരിച്ചാലും ആ 100,000 കൂലി കിട്ടും. പക്ഷേ വലിയ ജമാഅത്ത് അത് കഅബക്ക് ചുറ്റുമുള്ള പള്ളിയിലാണ്. പിന്നെ ചില ഹദീസുകളിൽ മസ്ജിദുൽ കഅബ എന്ന് വന്നിട്ടുള്ളത് കൊണ്ട് സൂക്ഷ്മതക്ക് നല്ലത് 100,000 എന്ന് ഉറപ്പിക്കാവുന്ന അവിടെ തന്നെയാണ് എന്ന് പറഞ്ഞ ഉലമാക്കളുമുണ്ട്. അപ്പൊ ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി ഒക്കെ ഹറമിൽ എവിടെ നിസ്കരിച്ചാലും ആ കൂലി കിട്ടും എന്ന് പറഞ്ഞാണ്. അതേസമയം കഅബയോടടുത്തുള്ള പള്ളിയാണ് ഏറ്റവും അഫ്ളല് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇനി ഇവിടെ ചില ആളുകൾ ചോദിക്കാറുണ്ട്, ചില ആളുകൾ മക്കയിൽ ചെന്നാല് എല്ലാ ദിവസവും സുന്നത്ത് നോമ്പെടുക്കും, ദാനധർമ്മങ്ങൾ കൊടുക്കും, അവിടുത്തെ പ്രാവിന് വരെ കൊടുക്കും, എല്ലാം കൊടുക്കലാണ്, അവർ മനസ്സൊക്കെ വളരെ മാറും, പെരുമാറ്റത്തിനും എല്ലാം നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പരമാവധി പരിശ്രമിക്കും, ആരും ഉപദ്രവിക്കാതിരിക്കാൻ ശ്രദ്ധിക്കും. അങ്ങനെയുള്ള ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇവിടെ ഈ 100,000 എന്ന് പറഞ്ഞ എല്ലാ സൽക്കർമ്മങ്ങൾക്കും ഉണ്ടോ? ഉണ്ടായിക്കൂടെ എന്നാണ് അവരാവശ്യം. പക്ഷെ അങ്ങനെ ഉണ്ട് എന്നതിന് ഹദീസിൽ യാതൊരു തെളിവുമില്ല. നിസ്കാരത്തെക്കുറിച്ച് മാത്രമാണ് ഹദീസിൽ വന്നിട്ടുള്ളത്. പക്ഷെ പൊതുവെ ഹറമിൽ വെച്ച് നന്മകൾ വർദ്ധിപ്പിക്കുക, തിന്മകൾ വർജിക്കുക, അത് ഹറമിന്റെ പൊതുവായ നിയമമാണ്. നല്ല സ്ഥലങ്ങളിലും നല്ല സമയങ്ങളിലും നമ്മൾ പാലിക്കേണ്ട ഒരു പൊതുമര്യാദയാണത്. ഷെയ്ഖുൽ ഹസൻ ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി പറയുണ്ടായി, വസ്സലാത്തു വഗൈറുഹ മിനൽ ഖുറബി ബിമക്കത്ത് അഫ്ളൽ, നിസ്കാരവും മറ്റുള്ള സൽക്കർമ്മങ്ങളും അതല്ലാ സൽക്കർമ്മങ്ങൾക്ക് മക്കയിൽ വെച്ച് ചെയ്യുന്നത് ഏറ്റവും ശ്രേഷ്ഠമാണ്. വൽ മുജാവറത്തു ബിമഖാനിൻ യക്ദുർ ഫീ ഈമാനുഹു വതഖ്വാഹു അഫ്ളലു ഹൈസുകാൻ, നല്ല സ്ഥലം അല്ലെങ്കിൽ നല്ല സമയം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ തഖ്വയും ഈമാനും വർദ്ധിക്കുന്ന സ്ഥലങ്ങളിൽ അതിന്റെ ചാരത്തു താമസിക്കുക എന്നത് ആ സ്ഥലം എവിടെയാകട്ടെ അത് ഏറ്റവും ശ്രേഷ്ഠം തന്നെയാണ്. വതലാഉഫുസ് സയ്യിഅത്തി വൽ ഹസന ബിമകാനിൻ ഔ സമാനിൻ ഫാലിലിൻ ذكره القاضي وابن الجوزي ابن الجوزيയും ഖാലിയാലും പറഞ്ഞതുപോലെ നല്ല സ്ഥലം നല്ല സ്ഥലത്തും അവിടെ നന്മകളും തിന്മകളും ഇരട്ടിയാകും. നന്മക്ക് കൂടുതൽ കൂലി പ്രതീക്ഷിക്കാവുന്നതുപോലെ തിന്മക്ക് കൂടുതൽ ശിക്ഷയും ഭയപ്പെടണം. കാരണം എന്താണ്? തിന്മ പ്രവർത്തിക്കുന്നവൻ അവിടെ ആ നല്ല സ്ഥലത്തിന്റെ പവിത്രതയെ ലംഘിക്കുക കൂടിയാണ് ചെയ്യുന്നത്, അതിന്റെ മഹത്വത്തെ കളങ്കപ്പെടുത്തുക കൂടിയാണ് ചെയ്യുന്നത്, അതിന്റെ ഒരു കുറ്റം കൂടി അയാൾക്കുണ്ടാവും. അതുകൊണ്ട് തെറ്റ് ചെയ്യുന്നത് ഇവിടെ വെച്ച് ചെയ്തല്ലോ എന്ന് അവന്റെ മനസ്സ് തന്നെയും പറഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ നന്മകൾക്ക് കൂടുതൽ കൂലി പ്രതീക്ഷിക്കാം, തിന്മകൾക്ക് കൂടുതൽ ശിക്ഷയും ഭയപ്പെടേണ്ടതുണ്ട്. ചില സഹാബികളൊക്കെ ഹറം അതിർത്തിക്കുള്ളിൽ താമസിക്കുന്നതിനെ പേടിച്ചിരുന്നു. എന്താ കാരണം? ഇത് പ്ലസും മൈനസും നോക്കിയാൽ പിന്നൊന്നും ഉണ്ടാവില്ല. 100,000 നിസ്കാരത്തിന് കിട്ടുമ്പോഴത്തിന് ഒരു മറ്റ് 1-2 തെറ്റു വന്നാൽ എന്തായി? മറ്റ് നേരെ ഡൗൺ ആയി പോകും. അതുകൊണ്ട് പുറത്ത് താമസിക്കുക, ഇബാദത്തിന് വേണ്ടി മാത്രം വരെ സ്ഥിരതാമസം ഹറം അതിർത്തിക്ക് പുറത്ത് എന്ന് ചിന്തിച്ചവരുണ്ടായിരുന്നു എന്ന് സഹാബികളെ ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അത് അവരുടെ സൂക്ഷ്മതയായിരുന്നു. ഇന്നും അങ്ങനത്തെ ആളുകളുണ്ട്. ഹറം അതിർത്തിക്കുള്ളിൽ വീട് കിട്ടിയിട്ടും വേണ്ട പുറത്ത് താമസിക്കുക, എന്തെങ്കിലും തെറ്റ് വന്നു പോയാലോ എന്ന് പേടിക്കുന്ന ആളുകൾ. അപ്പൊ അതുകൊണ്ട് ആ ഒരു ചിന്ത യഥാർത്ഥത്തിൽ അവിടെ താമസിക്കുന്ന ഏതൊരാൾക്കും ഉണ്ടാവേണ്ടതുണ്ട് എന്നാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഈ മുശ്രിക്കുകൾ അങ്ങോട്ട് പ്രവേശിക്കാൻ പാടില്ല എന്ന നിയമം, അതിനെ സംബന്ധിച്ച് ചില ആളുകൾക്കൊക്കെ അതെന്താ അങ്ങനെ ഒരു സ്ഥലം മാത്രം അവിടെ കടക്കാൻ പാടില്ല എന്ന്, ഒരു ചെറിയ നിബന്ധനയുള്ളൂ. അയാൾ ഷഹാദത്തിൽ മുസ്ലിം ആകണം, അയാൾക്ക് അവിടെ പ്രവേശിക്കാം. മുസ്ലിം അല്ലാത്തവർ കടക്കാൻ അള്ളാന്റെ ഓർഡറാണ്, അത് നമുക്ക് മാറ്റാൻ പറ്റൂല. ഹിജ്റ 9 ആദ്യത്തെ ഹജ്ജ്, ഹജ്ജിനുള്ള കൽപ്പന ഉണ്ടായപ്പോൾ റസൂലുള്ള പോയില്ല. അന്ന് അബൂബക്കർ സിദ്ദീഖിന് അമീറായിട്ട് ഹജ്ജിന് ആളുകളെ അയച്ചു. ആ സമയത്ത് മിനായിൽ വെച്ച് പ്രഖ്യാപനമുണ്ടായി, അല്ലാ യഹജ്ജ് ബഅദൽ ആമി മുശ്രിക്കുൻ വലാ യതൂഫ് ബിൽ ബൈത്ത് ഉരിയാൻ, ഇന്നേത വർഷത്തിനു ശേഷം ഇക്കൊല്ലത്തിനു ശേഷം ഒരൊറ്റ മുശ്രിക്കും ഇവിടെ ഹജ്ജ് ചെയ്യാൻ വരാൻ പാടില്ല. അതുവരെ മുശ്രിക്കൾ ഹജ്ജിന് വന്നിരുന്നു, എന്നാൽ ഇനി ഒറ്റ മുശ്രിക്കും വരാൻ പാടില്ല. അതുപോലെ തന്നെ കഅബയെ നഗ്നരായിക്കൊണ്ട് ഉടുതുണിയില്ലാതെ തവാഫ് ചെയ്തിരുന്നു. അതിന് പറഞ്ഞ ന്യായം എന്താണെന്നറിയോ? നമ്മൾ ഈ കുപ്പായം തുണിയൊക്കെ ഇട്ടല്ല ഈ തെറ്റൊക്കെ ചെയ്യുന്നത്, അപ്പൊ അതുകൊണ്ട് ഒന്നും വേണ്ട. ആണുങ്ങളൊക്കെ പച്ച പകല് നിവസ്ത്രരായിക്കൊണ്ട് തവാഫ് ചെയ്യുക, പെണ്ണുങ്ങൾ രാത്രി ആ മുൻദാരത്തിനും പിൻദാരത്തിനും ചെറിയ രണ്ട് കഷ്ണങ്ങൾ മാത്രം വെച്ചിട്ട് അവരും തവാഫ് ചെയ്യുക. ഇതായിരുന്നു ജാഹിലിയത്തിലെ സമ്പ്രദായം. അത് അള്ളാഹുവിനോട് അങ്ങനെ കൽപ്പിച്ചതാണെന്ന് പോലും അവർ വാദിച്ചിരുന്നു. ആ സമ്പ്രദായവും അന്നത്തോടുകൂടി നിർത്തലാക്കിയതായിട്ട് ആ വിളംബരത്തിൽ മിനായിൽ വെച്ച് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രഖ്യാപിക്കണ്ടേ? അപ്പൊ അള്ളാഹുവിന്റെ കൽപ്പന അവിടെ ഒരു വിളംബരമായിട്ട് ഏർപ്പെടുത്തിയുണ്ടായി. ഇനിയും സുഹൃത്തുക്കളെ, ഒരുപാട് മഹത്വങ്ങൾ മക്കയെ കുറിച്ച് പറയാനുണ്ട്. സമയക്കുറവ് കാരണം ഞാൻ അവസാനിപ്പിക്കാൻ ഇൻഷാല്ലാ വീണ്ടും നമുക്ക് സംസാരിക്കാം. ഏതായിരുന്നാലും മക്കയിൽ പോകുന്നവരും വരുന്നവരും നമ്മുടെ നാട്ടിൽ നിന്നും വർദ്ധിച്ചിട്ടുണ്ട്. പക്ഷെ മക്കയെ മനസ്സിലാക്കാതെയാണ് പലരും പോകുന്നതും വരുന്നതും. കിട്ടിയ ചാൻസിൽ തലേന്ന് വരെ എന്തൊക്കെയോ പഠിച്ചതിന് ഓടിച്ചാടി നടന്ന് ആ പ്ലെയിൽ അങ്ങ് കയറി കുറെ ഉറങ്ങി അവിടെ പോയി ഉറങ്ങി എന്തൊക്കെയോ കാട്ടിക്കൂട്ടി ആടങ്ങാടി പോയ മാതിരി തിരിച്ചിങ്ങോട്ടും പോരും. ഒരു കാര്യം അതുകൊണ്ടില്ല. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചിട്ട് വേണം പോകാൻ. മക്കയിൽ പോകാൻ ഒരുങ്ങുന്നവർ മക്കയെ പഠിക്കേണ്ടതുണ്ട്, മക്കയുടെ മഹത്വം അറിയേണ്ടതുണ്ട്. ആ മഹത്വം നിലനിർത്താനും അതിന്റെ പവിത്ര കാത്തു സൂക്ഷിക്കാൻ തന്റെ മനസ്സിനെ പാകപ്പെടുത്തേണ്ടതുണ്ട്. അതാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുവാനുള്ളത്. ഹജ്ജ് കഴിഞ്ഞ് ഹാജിമാർ നാടുകളിലേക്ക് മടങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ എല്ലാവരും സുരക്ഷിതരായി അവരെ നാടുകളിൽ തിരിച്ചെത്താൻ അള്ളാഹു സുബ്ഹാനഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ.
അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അശ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹാബത്തിഹി അജ്മാഇൻ. അമ്മാ ബാദ്, ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. ഈ നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ ഒരു പ്രളയക്കെടുതിയാണ് നമ്മുടെ നാട് തരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും ഒറ്റക്കെട്ടായി കേരളത്തെ പുനർനിർമ്മിക്കുന്നതിനു വേണ്ടിയും ദുരിതാശ്വാസ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയും മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ്. ജാതിയോ മതമോ നോക്കാതെ എല്ലാവരും ആ കാര്യത്തിൽ പരസ്പരം സഹായിച്ചും ഒരു പുതിയ കേരളത്തെ സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ പങ്കുചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സന്ദർഭത്തിലും ഈ പ്രളയം നൽകുന്ന പാഠങ്ങളെ നമ്മൾ മറന്നു പോകരുതെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. മുമ്പ് സൂചിപ്പിച്ചതുപോലെ മനുഷ്യന്റെ അഹങ്കാരങ്ങളാണ് ഇവിടെ തകർന്നടിഞ്ഞിട്ടുള്ളത്. മനുഷ്യൻ കെട്ടിപ്പൊക്കിയ പലതും ഇവിടെ തകർന്നടിഞ്ഞു. അഹങ്കാരത്തെക്കുറിച്ച് ഖുർആൻ വളരെ ഗൗരവപൂർവ്വം നമുക്ക് ഓർമ്മപ്പെടുത്തി തന്നിട്ടുണ്ട്. ഒരുപാട് ഭൗതിക സൗകര്യങ്ങൾ കിട്ടുമ്പോൾ
അള്ളാഹുവിനെ മറന്നുകൊണ്ട് മനുഷ്യൻ കാട്ടിക്കൂട്ടുന്ന ഒരുപാട് ധിക്കാരപരമായ പ്രവർത്തനങ്ങളുണ്ട്. വീടുണ്ടാക്കുന്നതിലും അതുപോലെ ജീവിത വിഭവങ്ങൾ ശേഖരിക്കുന്നതിലും ആസ്വദിക്കുന്നതിലുമൊക്കെ അള്ളാഹുവിനെ തന്നെ മറന്നു പോകുന്ന പലതും നമ്മുടെ ആളുകളടുത്തിൽ കൂടുതൽ ഉണ്ടായിട്ടുണ്ട്. അത് കേരളക്കാരെ മൊത്തത്തിലും മുസ്ലിമീങ്ങൾ അതിൽ പ്രത്യേകിച്ച് പേടിക്കേണ്ടതുമാണ്. പ്രത്യേകിച്ചും ഗൾഫ് രാജ്യങ്ങളിൽ പോയി പണം കൊണ്ടുവരാൻ തുടങ്ങിയ സന്ദർഭത്തിൽ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം ഇവിടെ കൊണ്ടുവന്ന് ധൂർത്തടിക്കുകയും അള്ളാഹുവിനെ മറക്കുന്ന തരത്തിലുള്ള പെരുമാറ്റങ്ങൾ ഇവിടെ ഉണ്ടാവുകയും ചെയ്തു. ഇവിടുത്തെ വീടുകൾക്ക് മാറ്റം വന്നു. ഒരു വീടിലൊക്കെ ഓരോ വീട്ടിലും ഇന്ന് ശേഖരിച്ചു വെച്ചിട്ടുള്ള സാധനങ്ങൾ എത്രയാണ്! ഒരടുക്കളയിൽ മാത്രം എന്തെല്ലാം വിലപിടിപ്പുള്ള സാധനങ്ങൾ! മൂന്നാൾക്ക് ഭക്ഷണം കഴിക്കാൻ 75,000-80,000 കൊടുത്താണ്ട് ഡൈനിങ് ടേബിൾ വാങ്ങുന്നു, അല്ലേ? ഒരിക്കലും ഉപയോഗിക്കാത്ത മൈക്രോവേവ് ഓവൻ വാങ്ങുന്നു. പിന്നെ അവിടുത്തെ കുസിനിയിലെ ഒരുപാട് സംവിധാനങ്ങൾക്ക് ഒരു അടുക്കള മാത്രം നമ്മൾ തൽക്കാലം വിലയിട്ടാൽ ചിലപ്പോ 10 ലക്ഷം 15 ലക്ഷം ഒരു അടുക്കളക്ക് മാത്രം ഉണ്ടാവും. അതിനും കഷ്ടം ബാത്റൂമാണ്. ശൈത്താന് ഏറ്റവും വലിയ ഇഷ്ടപ്പെട്ട കാര്യം, ശൈത്താന്റെ കേന്ദ്രമാണ് ഇത്, ബാത്റൂം. അവിടെ കേരളത്തിന് എന്താ പറയേണ്ടത്? അല്ലാഹുമ്മ ഇന്നി അഊദുബിക മിനൽ ഖുബ്സി വൽ ഖബായിസി, ആൺപിശാചുക്കളിൽ നിന്നും പെൺപിശാചുക്കളിൽ നിന്നും അല്ലാഹുവേ നിന്നോട് ഞാൻ രക്ഷ തേടുന്നു. ആവശ്യം കഴിച്ച് വേഗം ഇറങ്ങിപ്പോരാ വേണ്ടത്. ഇന്ന് മകളുടെ മണിയറയേക്കാൾ അലങ്കരിക്കാറുള്ളത് ബാത്റൂമാണ്. ഈ നജസ് വെക്കുന്ന സ്ഥലം, എന്തെല്ലാം ടൈൽസ് അവിടെ ഒട്ടിക്കേണ്ടത്, എന്തെല്ലാം ഫിറ്റിംഗ്സ് അതിൽ വെക്കേണ്ടത് എന്ന് ആർക്ക് തിരിയുന്നില്ല. എന്നിട്ട് അവിടെ പോയോക്കും ഇവിടെ പോയോക്കും, എന്നിട്ട് മറ്റേ ഫിറ്റിംഗ്സ് ഈ ഫിറ്റിംഗ്സ്. ഒരു പൈപ്പിന് മാത്രം ചിലപ്പോ 60,000-50,000 കൊടുത്തിട്ടുണ്ട്. ഓരോ ഒരു 3-4 വെള്ളം ഒരുമിച്ച് വരുന്ന പൈപ്പ്, അത് തിരിച്ചാൽ തിരിയില്ല. പല ബാത്റൂമിലും ചെന്ന അങ്ങനത്തെ പൈപ്പ് തിരിച്ച വെള്ളം നിലട്ടില്ല. അത് വേറെ കാര്യം, പക്ഷെ പോഷാണ്. എന്നിട്ട് അതിന്റെ ഉള്ളിലുള്ള സാധനങ്ങളൊക്കെ പാടെ കണ്ടാല് ഇവന് ഇവിടെ കിടന്നുറങ്ങണോ? എന്തിനാണിത്? ഈ നജസ് കളയാനുള്ള സ്ഥലത്തിനോ? എത്ര പൈസ ഒരാൾക്ക് വീടുണ്ടാക്കി കൊടുക്ക. എല്ലാം തകർന്നില്ലേ വെള്ളം വന്നപ്പോ? വമ്പിച്ച മതിൽ കെട്ടുകൾ കെട്ടി, മനസ്സിലും മതിൽ കെട്ടി. ആളുകളേറ്റൊക്കെ ബന്ധം, തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു ബന്ധമല്ല. ഞാനും എന്റെ കുടുംബവും, ഞാനും എന്റെ വീടും, കെട്ടിയോളും കുട്ടിയോളും ഞാനും. ആ അഹങ്കാരം വളർന്ന് ഇപ്പൊ എന്തായി? എല്ലാരും അതാ സ്കൂളില് ഒക്കെ അഭയാർത്ഥി ക്യാമ്പില്. ഒരു വ്യത്യാസമല്ല, ഒറ്റ ദിവസം കൊണ്ട് ഫക്കീറായി മാറിയില്ലേ? അതുകൊണ്ട് അഹങ്കാരത്തെക്കുറിച്ച് നമ്മൾ നല്ലോണം ആലോചിക്കണം. റബ്ബിനെ മറന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നല്ലോണം ആലോചിക്കും. അല്ല അതംസിഫില്ലർനി മറഹ, മനുഷ്യ നീ അഹങ്കാരത്തോടെ നടക്കല്ലേ കേട്ടോ. ഇന്നകലൻ തഹരിക്കൽ അർള, ഭൂമിയെ നിനക്ക് ഇങ്ങോട്ട് ചവിട്ടി പളർത്താനൊന്നും കഴിഞ്ഞില്ല. നടത്തം കണ്ടാത്തോ എന്റെ ചവിട്ട് വെക്കുമ്പോ ഭൂമി അങ്ങ് വിണ്ടുപോകുന്നു. വലം തമിരുകൾ ജിബാല തൂല, അവനിങ്ങനെ നെഞ്ചി വിരിച്ച് നടക്കുന്നുണ്ട. ഓൻ വലിയ ഹിമാലയം പോലെ വലിയ പർവ്വതം തോന്നും. വേണ്ടടോ, അതിനൊന്നും നിനക്ക് കഴിയില്ല, നീ നിസ്സഹായനാണ്, നീ ഒന്നുമല്ല എന്ന് പറഞ്ഞത്. ഒരു വീട് അങ്ങനെ അങ്ങോട്ട് പോയിരിക്കുക, 3 നിലയുള്ള വീട്, കെട്ടിപ്പൊക്കിയ വീട്, നേരെ താഴ്ന്നിട്ട് സോപ്പും പെട്ടി പോകുമ്പോൾ ഇങ്ങനെ പോയി അപ്പുറത്ത് പോയി ഇരുന്നിരിക്കണം, അല്ലേ? എന്താ വീടുണ്ടാക്കുമ്പോ ആദ്യം പൈലിംഗ് നടത്തി, പിന്നെ ബെൽറ്റിട്ട്, ബെൽറ്റുമല ബെൽറ്റിട്ട് തറയാവുമ്പോഴത്തേനെ 3 പൈസ ഉണ്ടാവും. എന്നിട്ടോ അടക്കണം. മനുഷ്യന്റെ അഹങ്കാരമൊക്കെ പോയില്ലേ? എല്ലാ ഭൂകമ്പത്തെയും അതിജീവിപ്പിക്കുന്ന നിർമ്മിതിയാണ് നമ്മളെ നിർമ്മിതി. ഒന്നിനെ അതിജീവിക്കാൻ തന്നെ കൊണ്ടാവില്ല, വെള്ളം വെള്ളത്തെ അതിജീവിക്കാൻ പറ്റുമോ? വലിയ വലിയ പാലം കെട്ടുമ്പോഴൊക്കെ എന്താ അഹങ്കാരം അവിടെ ഒരിത്തിരി പറഞ്ഞിന് അടക്കുന്ന പാലങ്ങളൊക്കെ. അപ്പൊ അതുകൊണ്ട് അഹങ്കാരത്തെ നമ്മൾ വളരെ സൂക്ഷിക്കണം. പിന്നെ മനുഷ്യന്മാരെപ്പോഴും താഴോട്ട് നോക്കാൻ തയ്യാറാകണം. നമ്മളെക്കാൾ സൗകര്യങ്ങൾ ലഭിച്ച, നമ്മളെക്കാൾ ഉയർന്നു ജീവിക്കുന്നവരെ നോക്കിയിട്ട് എനിക്ക് അത് കിട്ടിയില്ലല്ലോ, ഇത് കിട്ടിയില്ലല്ലോ എന്ന് പറയുന്നതിന് പകരം ഒരുപാട് കഷ്ടപ്പെടുന്നവരും ദുരിതം അനുഭവിക്കുന്നവരും എല്ലാ നാട്ടിലുണ്ട്, നമ്മളൊക്കെ കുടുംബത്തിലുണ്ട്, സുഹൃത്തുക്കളിലുണ്ട്, അയൽപക്കത്തുണ്ട്. അവരെയൊക്കെ ഒന്ന് പരിഗണിക്കാൻ പലർക്കും സമയം കിട്ടൂല. നമ്മളെ വേസ്റ്റ് കൊണ്ടുപോയിട്ട് ഓൻ താമസിക്കുന്ന അവിടെ രാത്രി എറിഞ്ഞിട്ട് പോകല, അല്ലേ? ഒന്നുറു ഇല മൻഹു അസ്ഫലമിൻകും, നിങ്ങളെക്കാൾ താഴെയുള്ളവരിലേക്ക് നിങ്ങൾ നോക്കുക. വല തന്തുറു ഇലാ മൻഹു ഫൗകക്കും, നിങ്ങളെക്കാൾ മീതെയുള്ളവരിലേക്ക് നിങ്ങൾ നോക്കാതിരിക്കുക. ഹുവ അജ്ദറു അല്ലാ തസ്ദറു നിഅമത്തുല്ലാഹി അലൈക്കും, അള്ളാഹു നിങ്ങൾക്ക് നൽകിയ നിഅമത്ത് അത് നിസാരമായി കാണാതിരിക്കാൻ ഏറ്റവും യോജിച്ചത് അതത്രേ എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമുക്ക് കിട്ടിയിട്ടുള്ള അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാണെങ്കിൽ നമ്മളെക്കാൾ കഷ്ടപ്പെടുന്നവരിലേക്ക് നോക്കണം. മത്സ്യത്തൊഴിലാളികൾ ആർക്കും വേണ്ട, ആയി കടപ്പുറത്തേ ഓരോന്നിനും കൊള്ളൂല എന്നും പറഞ്ഞിട്ട് ഇപ്പോഴവസാനം ഓരോ മുമ്പിൽ ചെന്ന് കേണോ ഒന്ന് രക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ട് അവര് മുമ്പിൽ ചെന്ന് കേഴേണ്ടി വന്നു, അല്ലേ? എങ്ങനെ അവരൊക്കെ ജീവിക്കണേ, എങ്ങനെ അവർ ജീവിക്കണം? അവരൊക്കെ ജീവിക്കുന്നുണ്ട്, അതൊക്കെ നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ട് ഉള്ളതിൽ നിന്ന് കൊടുക്കാനും ഉള്ള ഇല്ലാത്തവനെ പരിഗണിക്കാനും ഒക്കെയുള്ള ഒരു മാനസികാവസ്ഥ ഇനിയെങ്കിലും നമുക്കുണ്ടാകണം. ഇതിൽ നിന്ന് നമ്മൾ പാഠം പഠിക്കണം. നമ്മുടെ അഹങ്കാരം നമ്മൾ അവസാനിപ്പിക്കണം. ഇത് മാത്രമാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തൽ. ഒരുപാട് പാഠങ്ങൾ നമുക്കുണ്ട്. എന്തൊക്കെയാണ് ഇപ്പോൾ ഓരോരുത്തർ പ്രചരിപ്പിക്കുന്നത്? ഒരു കൂട്ടി പേരുടെ ബീഫ് വയ്ക്കുന്നതുകൊണ്ട് അതുണ്ടായത്, വേറെ ചിലരുണ്ട് മാലി മൗലൂദൊക്കെ നിർത്തിയോണ്ട് അതൊക്കെ ഉണ്ടായത്, അങ്ങനെ പലതും ഇവിടെ പറയുന്നുണ്ട് ആളുകൾ. യഥാർത്ഥത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആലക്ക് ഏറ്റവും വെറുപ്പുള്ള കാര്യങ്ങൾ ഇവിടെ നടമാടുന്നുണ്ട്. അള്ളാഹനെ പേടിക്കുന്നതിലേറെ അള്ളാഹന്റെ പടപ്പുകളെ പേടിപ്പിക്കുന്നു. ഇവിടെ ശിർക്കാണ് നടമാടുന്നത് അല്ലേ. എന്നിട്ട് ശിർക്കന്മാരെ ശിർക്കിന്റെ കേന്ദ്രങ്ങൾ പോയി തുടച്ച് നന്നായി കൊടുക്കുക. തൗഹീദുള്ള ആളുകൾ അള്ളാഹ് ഏറ്റവും വെറുപ്പുള്ളതാണ്. ശിർക്കും ശിർക്കിന്റെ പ്രതീകങ്ങളും അതുവരെ തുടച്ച് നന്നാ കിടക്കുക ദുരിതാശ്വാസമാണെന്നാണ് പ്രചാരണം. ഇൻഷാ അല്ലാഹ് അതൊക്കെ കാലം തെളിയിക്കും, അവർക്കൊക്കെ മനസ്സിലാകും. ചില ആള് വാട്സപ്പിലൊക്കെ എഴുതിവിടുക, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അമുസ്ലിങ്ങൾക്ക് നിസ്കരിക്കാൻ മദീനാപ്പള്ളി ഒഴിഞ്ഞു കൊടുത്തില്ലേ, അതേ നിയ്യത്തല്ലേ നമ്മക്കും ഉള്ളൂ. ആ സംഭവം തന്നെ ദുർബല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ക്രിസ്ത്യാനികൾ നബിയുമായി സംസാരിക്കാൻ വന്നപ്പോ അവർക്ക് നിസ്കരിക്കാൻ പള്ളിയിൽ സൗകര്യം ചെയ്തു കൊടുത്തു എന്നത് കള്ളക്കഥയാണ്. ഒരൊറ്റ ഹദീസിൽ സഹിയായ രീതിയിലുള്ളത് മുഅള്ളലായ സനദിൽ ധാരാളം ഓട്ടം വീണിട്ടുള്ള ഒരിക്കലും സ്വീകരിക്കാൻ പറ്റാത്ത റിപ്പോർട്ടാണ്. അതാണ് ഇപ്പൊ പൊക്കി പിടിച്ചിട്ട് ആ നിയ്യത്താ നമ്മക്കും ഉള്ളത്. ഇവിടെ ഓരോരുത്തരുടെ നിയ്യത്തൊക്കെ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. മതേതരവാദിയായി ചമയാൻ, പൊതുസമൂഹത്തിൽ ഇടം കിട്ടുവാൻ, ഞങ്ങൾ അങ്ങനെയാണ്, ഞങ്ങൾ അത്ര വിശാലതയുള്ളവർ, എത്ര വിശാലതയുള്ളവരാന്ന് പറയാൻ വേണ്ടിയിട്ട് അസില് പോലും മറന്നു പെരുമാറുന്ന ആളുകളുണ്ട്. ഇൻഷാല്ലാ അവർക്കൊക്കെ അള്ളാഹു സൽബുദ്ധി തോന്നിക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ദീനിനെ നമ്മൾ മുറുകെ പിടിക്കണം. ശിർക്കും കുഫറും പരന്നൊഴുകുകയാണ് ഇവിടെ. അതിനെ ന്യായീകരിക്കുന്നവർ വർദ്ധിച്ചു വരികയാണ് ഇവിടെ. അള്ളാഹു ഒരിക്കലും ഇഷ്ടമുള്ള കാര്യമില്ലത്. ലാ ഇലാഹ ഇല്ലല്ലാഹാണ് നമ്മുടെ ഇസ്സത്തിന് ആധാരം. ലാ ഇലാഹ ഇല്ലല്ലാഹ വിട്ടിട്ട് അള്ളാഹുവിന് പുറമേ ആരാധിക്കപ്പെടുന്നവയെ അള്ളാഹിനേക്കാളേറെ പേടിക്കുന്ന, അള്ളാഹിനേക്കാളേറെ സ്നേഹിക്കുന്ന അവസ്ഥയാണ് ഈ നാട്ടിലുള്ളത്. അതിൽ നിന്നാണ് ഒന്നാമതായി നമ്മൾ തൗബ ചെയ്യേണ്ടത്. ശിർക്കിൽ നിന്നും കുഫറിൽ നിന്നുമാണ് ഒന്നാമതായി തൗബ ചെയ്യേണ്ടത്. യഥാർത്ഥ ഈമാനും തൗഹീദുമാണ് ഈ നാട്ടിൽ പഠിപ്പിക്കപ്പെടേണ്ടത്. അതാണ് ഈ തൗബയിലെ ഒന്നാമത്തെ തൗബ എന്ന് പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ ദീനിനെ ശരിക്കും ഉൾക്കൊണ്ടവരെ കൂട്ടത്തിൽ നമ്മയവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അവന്റെ കോപങ്ങളിൽ നിന്നും അവൻ നമ്മയവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാളിയൽ ഹാജാ. റബ്ബനാ അതിനാ ഫി ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ ആദാബന്നാർ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ وذرياتنا قرة اعين واجعلنا للمتقين اماما وصلى الله على نبينا محمد وعلى اله وصحبه وسلم.